കേരളത്തിൽ പരമ്പരാഗതമായി പിന്തുടർന്നു പോന്നിരുന്ന മൂന്ന് മതങ്ങളാണ് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാമും. മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും തങ്ങളുടെ മതങ്ങളും കൂടെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു ശതമാനം മലയാളികളും. എന്നാൽ രണ്ടാം തലമുറയിലെ കുട്ടികൾക്ക് ഇത് എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മളിന്ന്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ കുട്ടിക്കാലത്ത് മതവിശ്വാസം തുടങ്ങുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് ഏറെ വലുതാണ്. അച്ഛനമ്മമാർ ചൂണ്ടിക്കാണിക്കുന്ന മതവിശ്വാസം അതേപടി അനുസരിക്കുകയും പിന്തുടരുകയുമാണ് വലിയൊരു ശതമാനം കുട്ടികളും ചെയ്യുന്നത് എന്ന് കരുതുന്നു സിഡ്നിയിലെ ബിപിൻ പോൾ.
നാട്ടിലാണെങ്കിലും നമ്മുടെ പേരൻസ് നമ്മൾ ജനിച്ചതെന്ന് അതേ മതത്തിൽ നമ്മൾ വിശ്വസിച്ചൊക്കെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് വേറെ ചിന്തയ്ക്കും ഇതിനൊന്നും വലിയ കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് ഒരു ഭൂരിപക്ഷം പേര് അതേ കാര്യത്തിൽ തന്നെ അങ്ങനെ വിശ്വസിച്ചൊക്കെ പോകുന്നു. അതേപോലെ നമ്മുടെ പിള്ളേരിൽ ഇപ്പം നമ്മളും എനിക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാവുള്ളത്, അതുകൊണ്ട് നമ്മൾ പള്ളി പോകുന്നുണ്ട്, അവരും പള്ളി പോകുന്നു. ഇനി എനിക്ക് തോന്നുന്നു അവരൊരു 18-19 ആയാലും പള്ളിയിൽ തന്നെ വരുമായിരിക്കും. കാരണം എന്തുമാത്രം ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അവര് പള്ളിയിൽ വരും. കാരണം ഫ്രണ്ട്സ് ഉണ്ടാവും, ആഘോഷ സർക്കിൾ ഉണ്ടാവും. അതിന്റെ കഷ്ടവും കാര്യങ്ങളൊക്കെ എന്തുമാത്രം അതിന്റെ മീനിങ് എടുക്കണം എന്ന് എനിക്ക് എന്ന് നിർബന്ധമല്ല, പക്ഷെ ആ ഒരു സർക്കിളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ പേരൻസിനോട് വെറുതെ നോ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നൊക്കെ ഇതിനോട് എതിർക്കണ്ട, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുമ്പോ അങ്ങനെ ഒരു കോൺഫിഡൻസിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് അവിടെ ഒന്ന് ഇരുന്ന് പോകുന്നതല്ലേ. ഇപ്പം പള്ളിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മതത്തിന്റെ വിശ്വാസമില്ലാത്ത എത്രയോ ആൾക്കാര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നു.
എന്നാൽ ഓസ്ട്രേലിയ പോലെ ഒരു രാജ്യത്ത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ മതം എന്ന് വിശ്വസിക്കുന്നു രണ്ടാം തലമുറയിലെ ജൂഡി പാലക്കൽ. അവർ ചൂണ്ടിക്കാണിക്കുന്ന മതവിശ്വാസം പിന്തുടരണമോ വേണ്ടയോ എന്ന കാര്യം സ്വതന്ത്രമായി ചിന്തിച്ചാണ് പല കുട്ടികളും തീരുമാനമെടുക്കുന്നത് എന്നും അഭിപ്രായപ്പെടുന്നു ജൂഡി.
It's very more like a fearful mentality. People don't really have a choice in the matter. It's more out of not wanting to disobey your parents. You go to church because you have to. Whereas here, you go to church because you want to go to church. That's actually a beautiful thing because you're going to church out of your own choice. You're not being forced. You're not being feared into it. You're not being scared into it. You're going to church to participate in the faith out of your choice. And in my opinion, that's a lot more beautiful than being forced to do something that you don't necessarily want to do. There's more of a chance of people of kids these days understanding what exactly the teachings are, what the religion is about, and therefore, yes, there's a slight chance of them moving away. There's also, you know, a slight chance of them accepting it and coming closer to God.
കുട്ടികളിൽ അച്ചടക്കം വളർത്താൻ മതവിശ്വാസം അനിവാര്യമാണെന്ന് വിശ്വസിക്കുകയാണ് 6 വർഷം മുൻപ് കുടിയേറിയെത്തിയ സുഹറ. മാതാപിതാക്കൾ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ പോലും കുട്ടികൾക്ക് മതവിശ്വാസികളായി വളരാൻ പ്രയാസമുണ്ടാകില്ല എന്നും സുഹറ വിശ്വസിക്കുന്നു.
ഏതൊരു മതത്തിലുള്ള പേരൻസ് ആയാലും, അതിപ്പോ ഹൈന്ദവ ക്രിസ്ത്യൻ മുസ്ലിം ആയാലും, തങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ആദർശത്തിൽ മക്കളെ വളർത്തണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ടാവും. ഒരു ശരാശരി ഒരു മലയാളി അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, എന്റെ കാഴ്ചപ്പാട്. അപ്പോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. കാര്യം ഏതൊരു മതമായാലും അതിന്റെ ഇപ്പോ ദൈവിക സങ്കല്പങ്ങളൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ കൂടെ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ തെറ്റിൽ നിന്ന് തടയുക എന്നുള്ളതാണ്, നന്മയിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് കുട്ടികളെ ചെറുപ്പത്തിലേ അത് കൊടുത്ത് വളർത്തിയാല് അവർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം നമുക്ക് കതിരില് വളം വെക്കുക എന്ന് പറയുന്ന ആ സംഭവം ഒപ്പം തന്നെ ശരിയാവില്ല. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നമ്മള് ഏത് മതത്തിലായാലും അത് അതിന്റെ ഫോളോ ചെയ്യാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത്, കാരണം നമുക്ക് ധാർമ്മികമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ ആവണം എന്നില്ല. അതേപോലെ ഇവിടെ ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനാവാത്തതാണ്. നമ്മുടെ ഇപ്പൊ മതം മാറ്റി നിർത്തിയാലും നമ്മുടെ നാട് മലയാളി അല്ലെങ്കിൽ കേരളീയ ആ ഒരു കൾച്ചർ, ആ കൾച്ചറിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ അതിൽ പോകരുതെന്നുള്ള ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ എന്റെ മൂത്ത മകള് ഇപ്പൊ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അവൾക്ക് നമ്മള് ചെറുപ്പത്തിലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതാണ് നല്ലത് ചീത്ത. അപ്പൊ അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ആ കുട്ടിക്ക് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ അവള് സ്കൂളിലെ തിങ്സ് ഒക്കെ വന്ന് പറയാറുണ്ട് കാര്യം, ചെറിയ കുട്ടികൾ ഇപ്പൊ ടീനേജ് തുടങ്ങിയ തന്നെ അവർ അഡൽട്സ് ആവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത, അഡൽട്സ് തിങ്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അവള് പറയും അത് എനിക്ക് അത്ര ആകർഷികമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന വളരെ ബ്ലെസ്സിംഗ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പൊ അത് അത്രയും ആസ്വദിച്ച് ജീവിക്കണം, ആ ചൈൽഡ്ഹുഡിനെ നമ്മൾ ആ ബാല്യത്തെ കളയാതെ സൂക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എന്റെ മോൾക്കുണ്ട്. അപ്പൊ പക്ഷെ കൂടുതലും കുട്ടികളും ഒരു പക്ഷെ അതിൽക്ക് ആകർഷിക്കപ്പെട്ട് അത്തരത്തിലുള്ള രീതികളിലേക്ക് പോകുന്നുണ്ട്.
വിദേശത്ത് കുടിയേറി താമസിക്കുമ്പോഴും ആരാധനാലയങ്ങളിൽ മാതൃഭാഷ തന്നെ പിന്തുടരുന്നവരാണ് പല മതവിഭാഗങ്ങളും. മലയാളം പഠിക്കാത്ത കുട്ടികൾക്ക് പോലും മതപരമായ ചടങ്ങുകളോ ആരാധനാ രീതികളോ പിന്തുടരാൻ പ്രയാസമുണ്ടാകില്ലെന്ന് ചിന്തിക്കുന്നു വിപിൻ.
ഈ പിള്ളേരുടെ കാര്യത്തിൽ എപ്പോഴും ഈ മതങ്ങളുടെ കാര്യത്തിൽ അവരവിടെ പോയി നിൽക്കുമ്പോ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കില്ലാന്ന് തന്നെയാ തോന്നുന്നത്. അതുകൊണ്ട് അതിന്റെ ഭാഷയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ഒരു റിലീജിയസ് ബേസിലാ പോയി നിൽക്കുന്നത്. അതിന്റെ അടുത്ത് ഇപ്പൊ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഏത് ലാംഗ്വേജ് ആയാലും അവരവിടെ നിൽക്കുന്നു. പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഇവിടെ പള്ളിയിൽ പോകുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന അതേ സാധനങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് വരുന്നവർക്കുള്ള ആഗ്രഹം നമുക്ക് പണ്ട് പരിചയിച്ച സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ നിർത്തണം എന്നല്ലേ.
രണ്ടാം തലമുറയിലെ അർജുൻ സാനു ഇത് ശരിവെക്കുന്നു.
അതെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഏത് റിലീജിയനും ആയിക്കോട്ടെ നമുക്ക് അതിനകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അത് ഫോഴ്സ് ചെയ്ത് ഞാൻ പോകുന്ന പറഞ്ഞാൽ ഫോഴ്സ് ചെയ്തല്ല ഒരിക്കലും. എനിക്ക് ഞാൻ നാട്ടിലും ഉണ്ടായിരുന്നപ്പോഴും നമ്മള് വീക്ക്ലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു സമയം കിട്ടുന്നതും. പിന്നെ എന്താ പറയാ ബർത്ത്ഡേസ് ഡേയ്സിലും സ്പെഷ്യൽ ഡേയ്സിലും അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അമ്പലത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈവൻ ഇവിടെ ആണെങ്കിലും തന്നെ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോഴത്തേക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുണ്ട്. നമ്മളിപ്പോ അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെ ഇവിടെ കാൻഡ്രയില് രണ്ടു മൂന്ന് ഗ്രൂപ്പുണ്ട്. കാൻഡ്ര അയ്യപ്പ സമാജമുണ്ട്, ശ്രീനാരായണ മിഷൻ എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാരും ഓരോന്നും ഇതെല്ലാം ഈ റിലിജിയനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു സോഷ്യൽ ഗ്യാദറിങ്, നമ്മളെല്ലാരും മലയാളികൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. പിന്നെ ഒരു സോഷ്യൽ ഗ്യാദറിങ്.
ഇവിടെയുള്ള കൂട്ടായ്മകളും തങ്ങളെ മതവിശ്വാസത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാൻ സഹായിക്കുന്നു എന്ന് കരുതുന്ന അർജുൻ തന്റെ ചില കൂട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നും തിരിച്ചറിയുന്നു.
ഇവിടെ ബോണം പോട്ട് പോയവർക്ക് ഈ ഇപ്പൊ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ എന്താ അമ്പലം, നമുക്ക് അങ്ങനെ അവർക്ക് ആ റിലീജിയനോ ആയിട്ട് വലിയ ഇതില്ല സത്യം പറഞ്ഞാൽ.
കാൻബറയിൽ തന്നെയുള്ള രണ്ടാം തലമുറയിലെ നീതു സുരേഷ് ബാബു പങ്കുവച്ചത് കുറച്ചുകൂടി തത്വചിന്താപരമായ കാര്യങ്ങളാണ്. ഒന്നാം തലമുറയിലെ മലയാളികൾ ഉൾപ്പെടുന്ന സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് തന്നെ ഈ സമൂഹത്തോടും മതത്തോടും ചേർത്ത് നിർത്തി എന്ന് അഭിപ്രായപ്പെടുന്നു നീതു.
ഒറിജിനലി എന്റെ ഐഡിയ ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മെയിൻലി അമ്പലത്തിൽ പോവുക, അവിടെയുള്ള പ്രതിഷ്ഠ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, എന്റെ എക്സാംസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലി പ്രാർത്ഥിക്കുക, കോമ്പറ്റീഷൻസിന് പോകുമ്പോഴത്തേക്കും 5 മിനിറ്റ്സിന് മുമ്പ് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അതൊക്കെയായിരുന്നു. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് വെറുതെ ചെയ്യുന്ന പ്രത്യേകം ബിക്കോസ് ഐ വാസ് മൂവിങ് അറൗണ്ട് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടി. മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് റിലിജിയനെ അപ്രോച്ച് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസസ് എന്താണെന്നൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് ഹിന്ദുവിസത്തിനെ തന്നെ ഐ വോണ്ട് ടു എക്സ്പ്ലോർ ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്. സോ നിയർലി 3 ഇയേഴ്സ് ഇപ്പോൾ ഞാൻ നാട്ടിൽ ഒരു എക്സ്റ്റെൻഡ് സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാരായിട്ട് ഞാൻ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി വർ റീഡിങ് എ ലോട്ട് ആൻഡ് ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ടു നോ ദ കൾച്ചർ ആൻഡ് ദ റിലീജിയൻ എ ലിറ്റിൽ ബിറ്റ് മോർ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദുവിസം ഇസ് വെരി മച്ച് a part of my lifestyle rather than a religion. I don't really feel the need to go to the temple all the time. Ambrathil mathram poyitte poombayana devathe kaananalla aa oru belief illa. Veetle pappade mammire eduthaanengilum I now live with my husband. Njangalaanengilum ellarum prarthikkarilla, but every day I think it's just knowing that there is a force, I guess.
2016-ലെ ഓസ്ട്രേലിയൻ സെൻസസ് പ്രകാരം രാജ്യത്ത് മതവിശ്വാസമില്ലാത്തവരുടെ എണ്ണം 29.6% ആണെങ്കിൽ മലയാളികൾക്കിടയിൽ 1.4% മാത്രമാണ്. ഓസ്ട്രേലിയയിൽ മതവിശ്വാസമില്ലാത്തവർ കൂടി വരുന്നതിനെ കുറിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്.
അവർക്കിപ്പോ എത്തിയസം ആണ്, ഇഫ് ദേ ചൂസ് ടു ബിലീവ് ഇൻ ഇറ്റ്, ഇഫ് ദേ അഗ്രീ മോർ വിത്ത് എത്തിയസം, ദെൻ ദേ ഡു ചൂസ് ടു ഡു സോ. എന്റെ ഓൺ പെർസ്പെക്ടീവ് മറ്റൊരാളിലേക്ക് എന്താ അടിച്ചേൽപ്പിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. And I think that's very much what this culture is about as well. And being brought up here, that's what I hear, and that's what I choose to believe. So if I want to be Hindu, I choose to be Hindu. If I want to be Christian, I choose to be Christian. So I make the choice. Yeah, that's what I think this culture equips us to do.
എസ്പെഷ്യലി ഇൻ പുറം നാട്ടിൽ നിന്ന് വന്ന് വേറൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോഴത്തേക്കും പലർക്കും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ് വിശ്വസിക്കേണ്ടത് എന്ന് ആർക്കും ഒന്നും ക്ലിയർ അല്ല. എല്ലാരും കൺഫ്യൂസ്ഡ് ആണ് വരുന്നത്. ഈവൻ ഈ എത്തിയസ് എന്റെ കുറെ ഫ്രണ്ട്സ് ഹിന്ദുസ് ഉണ്ടായിരുന്നു എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നവര്. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, അമ്പലത്തിൽ പോവുകയില്ല, അത് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയാണോ, സെയിം ഒന്നുമല്ല, എനിക്ക് തോന്നിയിട്ടില്ല ആ നാട്ടിലെ ആ സെയിം ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്ന് അവര് പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിന്നെ അവർ അമ്പലത്തിൽ പോകാണ്ടാകും. ഏറ്റവും അവസാനം എന്തിൽ വിശ്വസിക്കണം എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ എത്തിയസ് നമ്പേഴ്സ് ഇങ്ങനെ കൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
You know, to be honest with you, I was very shocked at that statistic. Not shocked, but I was surprised with that statistic because I've always prided you know, Australia as being a Catholic country. But look, it is a shame. I mean, I don't know how to explain that statistic, but it's a shame that that's happening.
ഇപ്പോൾ ഞങ്ങളുടെ ഇതിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അപ്പോ അതുകൊണ്ട് അതിൽ നിന്ന് തെറ്റിപ്പോകുന്നതായിട്ട് ഇതേവരെ അനുഭവപ്പെട്ടിട്ടില്ല, എനിക്ക് അനുഭവമില്ല.
നമ്മൾ എല്ലാരും തന്നെ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ചാലും കഴിയുമ്പോൾ ഇങ്ങനെ ഡിറ്റാച്ച് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മതത്തില് നമ്മൾ വിശ്വസിച്ച് ഈ ട്രഡീഷനും ഈ കസ്റ്റമുകളൊക്കെ അനുസരിച്ച് പോകണം എന്ന് അങ്ങനെയുള്ള വിശ്വാസമുള്ളവര് ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിലൊന്നും വിശ്വസിച്ച് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും എല്ലാ മതവിശ്വാസികളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. അതായത് ഇവിടത്തെ ഒരു ഇത് നോക്കിയാലും ഇവര് ദൈവവിശ്വാസം ഇല്ല എന്നല്ല, അവരൊരു മതത്തിൽ വിശ്വസിക്കുന്നില്ല. അത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു നിരീശ്വരവാദത്തിന്റെ വഴിയിലേക്ക് എല്ലാരും അങ്ങനെ പോകുന്നു എന്നും തോന്നുന്നില്ല. പക്ഷേ ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് എല്ലാരും ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടാവോ എന്തിനാ ഇങ്ങനെ ഒരു സംഗതി എന്നൊരു ചോദ്യം കൂടുതൽ പേരുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ടോ?